നമസ്കാരം ശ്രീ പ്രശാന്ത് രഘുവംശം. ഇപ്പോൾ ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രസക്തിയാണ് വിലയിരുത്താൻ കഴിയുക?
ഡിജു, വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് 16-ാം ലോക്സഭയിലേക്ക് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്തെ പോരാട്ടത്തിന് ശേഷം ഏറ്റവും സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ 10-30 കൊല്ലത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ത്യ ഏത് രീതിയിൽ മാറുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് കൂടിയാവും ഇത്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യുവ ഇന്ത്യയായിരിക്കും ഇത്തവണ കാര്യങ്ങൾ നിർണയിക്കുക എന്നതാണ്. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി യുവ വോട്ടർമാരുടെ എണ്ണം ഇക്കുറി ഏറെ കൂടുതലാണ്. കഴിഞ്ഞ തവണ 71 കോടി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയത്. ഇത്തവണ അത് 81 കോടി വോട്ടർമാരാകുന്നു. ഈ 10 കോടി വോട്ടർമാരുടെ വളർച്ച, അത് 23 വയസ്സിന് താഴെയുള്ള വോട്ടർമാരുടെ എണ്ണമാണ്. ഇനി 40 വയസ്സിന് താഴെയുള്ള വോട്ടർമാരുടെ എണ്ണം നോക്കിയാൽ നമ്മുടെ ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ കൂടുതൽ അതാണ്. അതുകൊണ്ട് തന്നെ ഒരു യുവ ഇന്ത്യ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് എത്തുകയും ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ തന്നെ ദൃശ്യമാണ്. തെരഞ്ഞെടുപ്പിലും അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും, രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് കൂട്ടുന്നത് പോലെ ഈ യുവാക്കൾ പ്രതികരിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കൂടുതൽ സങ്കീർണമാകുന്നത്. തീർച്ചയായിട്ടും 10-30 കൊല്ലത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് ഒരുപക്ഷെ ജാതി രാഷ്ട്രീയം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ രാമക്ഷേത്ര നിർമ്മാണം ഒരു വലിയ പരിധി വരെ മുന്നോക്ക വിഭാഗങ്ങളെ ബി ജെ പിക്കൊപ്പം നിർത്തി. അതിനുശേഷം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പിന്നോക്ക രാഷ്ട്രീയത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തി. ഓരോ സംസ്ഥാനത്തും പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ ഉയർന്നു വരികയും അവർ ആ സംസ്ഥാനം നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ മണ്ഡൽ മന്ദിർ രാഷ്ട്രീയമാണ് കഴിഞ്ഞ 30 കൊല്ലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഉള്ളതുപോലെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക്, വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഇത്തവണ കാര്യങ്ങൾ മാറുകയാണ്. പാർട്ടികൾക്കപ്പുറം വ്യക്തികളുടെ നിലപാടുകൾ, നയങ്ങൾ, അവരുടെ വ്യക്തിത്വം, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി, ഒപ്പം ഒരു ചെറിയ പരിധി വരെയെങ്കിലും അരവിന്ദ് കെജ്രിവാൾ, ഇങ്ങനെ 3 തട്ടുകളിലായി വിഭജിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. ഈ 30 കൊല്ലത്തെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇന്ത്യ പുതിയ ഒരു വഴി എങ്ങനെ തെരഞ്ഞെടുക്കും എന്ന് ഈ 16-ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർണയിക്കും.
പ്രശാന്ത് രോശൻ, താങ്കൾ എന്തായാലും ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ സ്ഥിരമായി വിലയിരുത്തുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്, അനുകൂലമാണ് എന്ന് പറയാൻ കഴിയുമോ?
പല തെരഞ്ഞെടുപ്പുകളിലും ഒരു പൊതുവായ ഒരു തരംഗം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ദൃശ്യമാകാറുണ്ട്. ഏതെങ്കിലും പാർട്ടി അധികാരത്തിൽ വരുമെന്നല്ല, പക്ഷേ ഏത് പാർട്ടിക്കാണ് മുൻതൂക്കം എന്ന തരത്തിലുള്ള ഒരു പൊതു തരംഗം സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ദൃശ്യമാണ്. പക്ഷേ ആ പൊതുതരംഗം വിലയിരുത്തുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ട ചരിത്രവും മുമ്പുണ്ട്. 2004-ലും മറ്റും AB വാജ്പേയി മുന്നിലാണ് എന്നാണ് അന്നുണ്ടായിരുന്ന വിലയിരുത്തൽ. പക്ഷേ അധികാരത്തിൽ എത്തിയത് പിന്നീട് കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പൊതുവിലയിരുത്തലുകൾ പരാജയപ്പെട്ട അവസ്ഥയും മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് സങ്കീർണമായ ഒരു വോട്ട് ബാങ്കാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡൽഹിയിൽ ഇരുന്ന് രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ പോലും ചിലപ്പോൾ പ്രാദേശിക തലത്തിലുള്ള തരംഗങ്ങൾ വ്യത്യസ്തമാകാം. പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ പല സമവാക്യങ്ങളുമായിരിക്കും അന്തിമമായി ഫലം നിർണയിക്കുക. അതുകൊണ്ട് തന്നെ ചില സമയത്തെങ്കിലും ഒരു തരത്തിൽ വിലയിരുത്തലുകൾ പരാജയപ്പെട്ടു പോകാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊതുതരംഗം, ഇന്ത്യയിലുള്ള ഒരു പൊതുതരംഗം നോക്കിയാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തി. ദില്ലിയിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ആ ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് ഒരു മുൻതൂക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് BJP അധികാരത്തിലെത്തും എന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. പക്ഷേ BJPക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള വലിയ ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഒപ്പം അവരുടെ പഴയ തട്ടകമായ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ BJPക്ക് അനുകൂലമായ ഒരു ഇളക്കം ഇപ്പോൾ ദൃശ്യമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഇതുവരെയുള്ള പ്രചാരണം നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് മറ്റ് നേതാക്കളെക്കാൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നരേന്ദ്രമോദിയുടെ റാലികൾക്കും മറ്റുമുള്ള ജനക്കൂട്ടം അത് വോട്ടായി മാറുകയാണെങ്കിൽ BJPക്ക് ഒരു മേൽക്കൈ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് ഏത് പാർട്ടി അധികാരത്തിൽ വരും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു സാഹചര്യവും ഇപ്പോഴും നിലവിലില്ല. BJPക്ക് ആണെങ്കിൽ പോലും 200 സീറ്റോ അതിന് താഴെയോ എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ അവരോടൊപ്പം കൂടുതൽ സഖ്യകക്ഷികൾ വന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് BJPക്ക് ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെക്കാൾ ഏറെ പിന്നിൽ പോയിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഈ അവസ്ഥ BJPയെ അധികാരത്തിലെത്തിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും.
സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിലായിരിക്കും പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം വരുന്നത്. മുൻപ് പലപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രാദേശിക പാർട്ടികൾ സ്ഥിതി നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, കുറച്ച് ചെറിയ കാലയളവിലേക്കെങ്കിലും. ഇത്തവണ ഈ പ്രാദേശിക പാർട്ടികൾക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും? പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികൾ വീണ്ടും ഒരു മൂന്നാം ബദൽ എന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം വിജയിക്കാൻ സാധ്യതയുള്ളതാണ് ഇപ്പോൾ?
ഈ മൂന്നാം ബദൽ എന്ന സി പി എമ്മിന്റെ ആശയം, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്ന ഈ 11 പാർട്ടികളുടെ ഒരു മുന്നണി, അത് എത്രത്തോളം വിജയിക്കും എന്ന് പ്രവചിക്കാനാവില്ല. അത് തീർച്ചയായിട്ടും ഒരു പോസ്റ്ററിംഗ് ആയിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കേരളം, പശ്ചിമബംഗാൾ അല്ലെങ്കിൽ ഈ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലകളിലെ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുക, ഇതാ ഈ മുന്നണിയും അധികാരത്തിലെത്താൻ സാധ്യതയുള്ള ഒരു മുന്നണിയാണ്, അതുകൊണ്ട് ദേശീയ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്താലും ആ വോട്ട് നഷ്ടമാകില്ല എന്ന് ആ വോട്ടർമാരെ അറിയിക്കാനുള്ള ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ മൂന്നാം മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് മറ്റു മുന്നണികളെ പോലെ എത്രമാത്രം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ പ്രാദേശിക നേതാക്കളുടെ കാര്യം എടുത്താൽ പ്രാദേശിക നേതാക്കൾക്ക് ഇത്തവണയും വലിയ സ്വാധീനം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചെലുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ പ്രാദേശിക നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപം കൊണ്ട് വരുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ശേഷം മാത്രമായിരിക്കും. ഇപ്പോഴത്തെ മൂന്നാം മുന്നണിയിൽ ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ നന്നായി ഇത്തവണ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള മായാവതിയില്ല. ഇതോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ ഒരു 30 സീറ്റെങ്കിലും നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അങ്ങനെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് ശക്തിയായി കഴിഞ്ഞാൽ അവരും ഇപ്പോഴത്തെ മൂന്നാം മുന്നണിയിൽ ഇല്ല. ജയലളിത ഇപ്പോൾ മൂന്നാം മുന്നണിയിൽ ഉണ്ട്. എന്നാൽ ജയലളിതയുടെ ഒരു നിലപാട് ഒരു തരത്തിലുള്ള ഒരു സ്ഥിരതയും കാണുന്നില്ല. ജയലളിത എങ്ങോട്ട് വേണമെങ്കിലും മാറാം എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം വെച്ചായിരിക്കും ഈ പ്രാദേശിക പാർട്ടികളെല്ലാം തന്നെ ഒത്തുകൂടുന്നത്. കോൺഗ്രസിനും ബി ജെ പിക്കും സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലെങ്കിൽ ഒരു താൽക്കാലിക സർക്കാർ ഒന്നോ രണ്ടോ കൊല്ലത്തേക്ക് ഇത്തരത്തിൽ പ്രാദേശിക പാർട്ടികളുടെ ഒരു കൂട്ടായ്മയായി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.
ഒരു കാര്യം കൂടിയുള്ളത്, ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ നടത്തിയ അത്ഭുതം മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ?
ആം ആദ്മി പാർട്ടി ദില്ലി തൂത്തുവാരിയത് പോലെ അല്ലെങ്കിൽ ദില്ലിയിൽ അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു ശക്തിയാകുന്നത് പോലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ഉയർന്നു വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സാന്നിധ്യം അവർ തെളിയിക്കാനാണ് സാധ്യത. കാരണം നഗരങ്ങളിലെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ട് ഒരു തരംഗമില്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ മുന്നേറ്റം ദൃശ്യമാണ്. കാരണം മുംബൈയിലും ലക്നൌവിലും ദില്ലിയിലും അതുപോലെ ഗുഡ്ഗാവ് ഉൾപ്പെടെ ഹരിയാനയിലെ നഗരങ്ങളിലുമൊക്കെ ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ദില്ലി കണ്ടതുപോലെ ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് ഏറെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കാനാണ് സൂചന. കാരണം തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ആം ആദ്മി പാർട്ടി എന്തായാലും ചില സീറ്റുകൾ നേടാം. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് ചില സീറ്റുകൾ നേടാനുള്ള അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ഉത്തർപ്രദേശിൽ ഒന്നോ രണ്ടോ സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചില്ലെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് മുംബൈ നഗരത്തിലും അതുപോലെ ബംഗളൂരുവിലുമൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ സ്വാധീനം ഇപ്പോൾ ദൃശ്യമാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു പരിധിവരെ നഗരങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയും. ദില്ലിയിൽ കണ്ടതുപോലെ വലിയൊരു തരംഗം ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ കഴിയണമെന്നില്ല. പക്ഷെ ആം ആദ്മി പാർട്ടി പിടിക്കുന്ന ഓരോ വോട്ടും നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് യഥാർത്ഥ മത്സരം ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് ആം ആദ്മി പാർട്ടി ചോർത്തുന്നത്, പക്ഷേ ബി ജെ പി പെട്ടിയിലേക്ക് പോകേണ്ട ആ വോട്ടുകളാണ് ആം ആദ്മി പാർട്ടിയിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി പിടിക്കുന്ന ഓരോ വോട്ടും നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി മോഹങ്ങൾക്ക് തടസ്സമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ശ്രീ പ്രശാന്തര, അവസാനമായി ഒറ്റ കാര്യം കൂടി, മലയാളികൾക്ക് താല്പര്യമുള്ളത് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?
കേരളത്തിൽ യു ഡി എഫ് സർക്കാരിനെതിരെ വലിയൊരു ജനവികാരം ഇടയ്ക്ക് നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് സോളാർ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ പല നേതാക്കളുമായും രാഷ്ട്രീയ നിരീക്ഷകരുമായും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. യു ഡി എഫ് വലിയൊരു തിരിച്ചടി നേരിടാൻ പോകുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് യു ഡി എഫ് ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ ഒരു വിലയിരുത്തൽ പറയാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും എൽ ഡി എഫ് 15 സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യമാണ് ഒരു കൊല്ലം മുമ്പ് വരെ കേരളത്തിൽ നിലനിന്നിരുന്നത്. അതിൽ നിന്ന് എന്തായാലും യു ഡി എഫ് ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില സർവേകളൊക്കെ 12-8 എന്നൊക്കെയാണ് യു ഡി എഫ് എൽ ഡി എഫ് സീറ്റുകളുടെ എണ്ണം പ്രവചിക്കുന്നത്. 11-9 സി എൻ എൻ ഐ ബി എന്റെ ഒരു സർവേ 12 മുതൽ 18 വരെ യു ഡി എഫിന് കിട്ടിയേക്കും എന്നുള്ള ഒരു അഭിപ്രായ സർവേയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാലും ഇരു പാർട്ടികൾക്കും അത്ര മോശമല്ലാത്ത ഒരു സ്ഥിതി, ഒരു 10-10 സീറ്റെങ്കിലും നേടാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടും മറ്റും യു ഡി എഫിനെ എത്രത്തോളം ബാധിക്കുമെന്നത് ഒരു 1-2 ആഴ്ച കൂടി കാത്തിരുന്നാലേ മനസ്സിലാകാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്ഥാനാർത്ഥികൾ, നല്ല സ്ഥാനാർത്ഥികൾ ഏത് മുന്നണി നിർത്തുമോ അവർക്ക് ചെറിയൊരു മേൽക്കോയ്മ കിട്ടും, അതല്ലെങ്കിൽ ഒരു 10-10 സീറ്റുകളുടെ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്.
വളരെയധികം നന്ദി ശ്രീ പ്രശാന്ത് രഘുവംശം, ഇത്രയും വിശദാംശങ്ങൾ, ഇത്രയും വിലയിരുത്തലുകൾ SBS മലയാളം റേഡിയോയിലൂടെ ഓസ്ട്രേലിയൻ മലയാളികൾക്കായി നൽകിയതിനെ
നന്ദി ബിജു.